ദുഷ്ടന്മാരായിരുന്ന നീചപ്രവർത്തികൾ മാത്രം ചെയ്ത് ജീവിച്ച നിനവെ പട്ടണക്കാർ യോനായിലൂടെ ദൈവത്തിൻ്റെ ദൂത് കേട്ടപ്പോൾ അനുതപിച്ചു, പാപബോധമുള്ളവരായി തീർന്നു. അവർ ദൈവത്തിൽ വിശ്വസിച്ചു. അനുതാപത്തിൻ്റെ ലക്ഷണമായി ഒരു ഉപവാസം പരസ്യം ചെയ്തു, എല്ലാവരും രട്ടുടുത്തു. എത്ര വലിയ പാപം ചെയ്ത വ്യക്തിയായിരുന്നാൽ തന്നെ അനുതാപത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വരുമെങ്കിൽ ദൈവം ക്ഷമിക്കുമെന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാകുന്നു ഈ നിനവയിലെ സംഭവം. ഇനി നമുക്ക് യോനായുടെ പുസ്തകം 3:6 മുതൽ പഠിക്കാം. 5 വരെ നാം ചിന്തിച്ചിരുന്നല്ലോ. 6 നാം വായിക്കുന്നത്, വർത്തമാനം നിനവെ രാജാവിൻ്റെ അടുക്കലെത്തിയാറെ, അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് രട്ടുപുതച്ച് വെണ്ണീറിലിരുന്നു. ജനങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ പാപത്തിലല്ല ജീവിക്കുന്നത്. അവർ ദൈവമുൻപാകെ ആഴമേറിയ അനുതാപത്തിലും ദൈവത്തോട് കരുണയ്ക്ക് യാചിച്ചുകൊണ്ടുമാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ദൈവത്തോട് താങ്കൾ കരുണ യാചിക്കുമ്പോൾ അവിടുന്ന് കരുണാസമ്പന്നനാണെന്ന് താങ്കൾ മനസ്സിലാക്കും. ഇവിടെ നിനവേ രാജാവ് എന്നത് അശൂർ രാജാവ് എന്നാണ് അർത്ഥമാക്കുന്നത്. രാജ്യത്തെ രാജാവ് പോലും അനുതപിച്ച് മുൻപോട്ട് വരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അതും അന്നത്തെ ലോകശക്തിയായിരുന്ന അശൂർ അവിടുത്തെ രാജാവ്. ചിന്തിച്ചു നോക്കണം, ലോകത്തിൻ്റെ തന്നെ രാജാവെന്ന് വിശേഷിപ്പിക്കുവാൻ സാധിക്കുന്ന ശക്തനായ രാജാവ് ദൈവശബ്ദത്തിൻ്റെ മുൻപിൽ അനുതപിച്ച് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നു. 7 നാം കാണുന്നത്, അവൻ നിനവയിലെങ്ങും ഘോഷിപ്പിച്ച് പരസ്യമാക്കിയത് എന്തെന്നാൽ, രാജാവിൻ്റെയും അവൻ്റെ മഹത്തുക്കളുടെയും ആജ്ഞയാവിത്, മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്, മേയ്ക്കുകയും വെള്ളം കുടിക്കുകയും അരുത്. അവർ പ്രസിദ്ധം ചെയ്ത ഉപവാസത്തിൻ്റെ ഗൗരവം നോക്കിക്കേ. മദ്യപാനികളായിരുന്ന ഈ ജനം വെള്ളം പോലും കുടിക്കുവാൻ പാടില്ല എന്ന കൽപ്പനയാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഉപവാസത്തെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കുവാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒരു തെറ്റിദ്ധാരണ പരക്കെ ഉള്ളത് ഒന്ന് പറയുവാൻ, ഒന്ന് തിരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് അനേകരും പല രാഷ്ട്രീയക്കാരും ചെയ്യുന്നതുപോലെ ഉപവാസത്തെ ദൈവത്തിൻ്റെ മുൻപിൽ ചെയ്യുന്ന ഒരു നിരാഹാര സത്യാഗ്രഹമായിട്ടാണ് കാണുന്നത്. എനിക്ക് എന്തെങ്കിലും കാര്യം സാധിക്കുവാനുണ്ടെങ്കിൽ ഞാൻ മനസ്സില്ലാ മനസ്സോടെ ഒരു നേരത്തെയോ ഒരു ദിവസത്തെയോ ഒരാഴ്ചത്തെയോ 21 41 ആഹാരം വെടിഞ്ഞ്, അല്ലെങ്കിൽ ദിവസം ഒരു നേരം മാത്രം കഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മാംസം ഒന്നും കഴിക്കാതിരുന്നുകൊണ്ട് സാധാരണ അങ്ങ് ജീവിക്കുക, സാധാരണ പോലെ അങ്ങ് ജീവിക്കുക. എൻ്റെ ത്യാഗമോ കഷ്ടപ്പാടോ കണ്ട് ദൈവം മനസ്സലിഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇങ്ങ് സാധിപ്പിച്ചു തരും എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ഇങ്ങനെയല്ലേ താങ്കളും ചിന്തിക്കുന്നത്? അങ്ങനെ സാധിപ്പിക്കുന്ന ദൈവം ഏതാണാവൂ? ദൈവത്തിൻ്റെ തിരുവചനമാകുന്ന ബൈബിളിൽ ഉപവാസം ആചരിച്ചിട്ടുള്ള സമൂഹങ്ങളും വ്യക്തികളും എപ്പോഴും തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുവാനും ദൈവഹിതം ആരായുവാനും ദൈവത്തോട് കൂടുതൽ അടുത്ത് വിശുദ്ധിയിൽ ജീവിക്കുവാനുമാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നോമ്പു നോക്കിയപ്പോൾ താങ്കൾ എത്ര പാപങ്ങൾ അനുതാപത്തോടെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ടുണ്ട് സുഹൃത്തെ? പണ്ട് ചെയ്തിരുന്നതെല്ലാം ഇന്നും ചെയ്യുന്നില്ലേ? പിന്നെ പരീക്ഷ ജയിക്കുവാനും കല്യാണം നടക്കുവാനും കച്ചവടത്തിൽ പുരോഗമിക്കുവാനും പിന്നെ തോന്നിവാസത്തിനെല്ലാം ദൈവത്തെ കൂടി കൂട്ടുകിട്ടുമോ എന്നറിയുവാനാണോ ഉപവസിച്ചത്? നോമ്പു നോക്കിയത് സുഹൃത്തെ എന്തിനു വേണ്ടിയിട്ടാണ്? സ്വയം കബളിപ്പിക്കപ്പെടരുത്. മോശയും ഏലിയാവും എസ്രായും ദാനിയേലും ക്രിസ്തുവും പൗലോസും അന്ത്യോക്കിയയിലെ സഭാ നേതാക്കന്മാരും എല്ലാം ഉപവസിച്ചതായി നാം വായിക്കുന്നു. ആത്മാർത്ഥമായ ഉപവാസം ആത്മീയമായി താങ്കളെ ഒരു പടി കൂടിയെങ്കിലും മുൻപോട്ട് നയിക്കും. നിനവേയിൽ അതാണ് സംഭവിച്ചത്. 3:8 ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. മനുഷ്യനും മൃഗവും രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. ഓരോരുത്തൻ താൻ താൻ്റെ ദുർമാർഗവും താൻ താൻ്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരികുകയും വേണം. ഇതാരാണ് പറയുന്നതെന്നറിയാമോ? രാജാവ്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളും പാപത്തിൽ നിന്ന് പിന്തിരിയണം. താങ്കൾ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുന്നു എങ്കിൽ താങ്കൾ ഇപ്പോൾ ആയിരിക്കുന്നത് പോലെ തന്നെ വരാവുന്നതാണ്. പക്ഷേ താങ്കൾ വന്നു കഴിഞ്ഞാൽ പാപത്തിൽ നിന്നും പിന്തിരിയണം. പാപത്തെ ഉപേക്ഷിക്കുവാൻ മനസ്സുണ്ടോ? ക്രിസ്തുവിനെ അംഗീകരിക്കുകയും പാപത്തിൽ നിന്നും പിന്തിരിയാതിരിക്കുവാനും സാധ്യമല്ല. ഏതെങ്കിലും ഒന്നേ നടക്കൂ. ഓരോരുത്തൻ താൻ താൻ്റെ ദുർമാർഗവും താൻ താൻ്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരികുകയും വേണം എന്ന് നാം വായിച്ചു. ഈ നിനവേക്കാർ മൃഗീയരും അക്രമികളുമായിരുന്നു. എപ്രകാരത്തിലുള്ള ഒരു ജീവിതമാണ് അവർ ജീവിച്ചത് എന്ന് ഞാൻ ഇതിനോടകം പല പ്രാവശ്യം പറഞ്ഞല്ലോ. എല്ലാ പ്രകാരത്തിലുമുള്ള അക്രമങ്ങൾക്കും കലഹങ്ങൾക്കും അവർ മുൻപിലുണ്ടായിരുന്നു. ക്രൂരതയ്ക്കും മൃഗീയതയ്ക്കും ലഹളകൾക്കും അവർ തങ്ങളെ തന്നെ വിറ്റിരുന്നു. ഇപ്പോൾ ഇതാ രാജകൽപ്പന, അവയിൽ നിന്നെല്ലാം തിരിഞ്ഞ് ദൈവത്തോട് കരുണയ്ക്കു വേണ്ടി നിലവിളിപ്പീൻ എന്ന് രാജാവ് കൽപ്പിക്കുന്നു. ഏറ്റവും ആശ്ചര്യകരമായ ഒരു കാര്യം സംഭവിക്കുന്നു. പട്ടണം മുഴുവൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. അത് ശ്രദ്ധേയം തന്നെ ഇല്ലേ? സത്യത്തിൽ അത് വലിയൊരു അത്ഭുതം തന്നെ. കൊട്ടാരത്തിലിരുന്ന രാജാവ് മുതൽ കുടിലിലിരുന്ന പട്ടിണി പാവം വരെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. അവർ ദൈവത്തോട് ആഴമായി കരഞ്ഞു. അവർ ദൈവത്തിൽ വിശ്വസിച്ചു. എത്ര മഹത്വകരമായ മനോഹരമായ ഒരു സമയമായിരുന്നു അത്. നാം ഉണർവിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലൊരു വലിയ ഉണർവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഏതായാലും ഈ വർഷത്തെ കൺവെൻഷൻ നല്ല ഉണർവായിരുന്നു എന്ന് ചില സംഘാടകർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് അറിയാമോ? ചിലർ പറയുന്നത് ഒരുപാട് ആള് കൂടി, വേറെ ചിലർ പറയുന്നത് സ്തോത്രകാഴ്ച നല്ല ഒരു തുക കിട്ടി, മറ്റു ചിലർ മഴയില്ലാഞ്ഞതിനെയും മൈക്കിൽ കൂടി കൂടുതൽ ശബ്ദം ഉണ്ടാക്കിയതിനെയും എല്ലാം ഉണർവായി കാണാറുണ്ട്. യഥാർത്ഥത്തിൽ നിനവയിലെ ഉണർവ് അതായിരുന്നു. ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നിടത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കും. സംശയം വേണ്ട, ആത്മീകമായ ഉണർവ് മാത്രമേ ഒരു സമൂഹത്തെ ഉദ്ധരിക്കുവാൻ പര്യാപ്തമായിട്ടുള്ളൂ. നിങ്ങൾ എന്തെല്ലാം ചെയ്തോ, ദാരിദ്ര്യ നിർമാർജനമോ പിന്നെ സമൂഹത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ പദ്ധതികളും, ഞാൻ പറയട്ടെ, ഇതൊക്കെ ചെയ്താൽ കടലിൽ കായം കലക്കിയതുപോലെ മാത്രമേ ഉള്ളൂ. കൊള്ളരുതാത്തവൻ്റെ കയ്യിൽ പണം കിട്ടിയാൽ അതും കൊള്ളരുതായ്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയല്ലാതെ എന്ത് ചെയ്യും അവൻ? മനുഷ്യന്റെ ഹൃദയം രൂപാന്തരപ്പെടണം. ആത്മീയമായി ഉണർത്തപ്പെട്ട സമൂഹങ്ങൾ ലോകത്തിന് എന്നെന്നും അനുഗ്രഹമായി തീർന്നിട്ടുണ്ട് എന്ന് ചരിത്രം വ്യക്തമാക്കുന്നു. ഈ സത്യം മനസ്സിലാക്കുന്ന ഓരോരുത്തർക്കും ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തി ഫലപ്രദമാക്കുന്ന ക്രിസ്തുവിന്റെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുക എന്നത് നമ്മുടെ കടമയാണ്. അത് നാം ചെയ്തേ മതിയാകും. ഒന്നാമത് നാം ഉണർത്തപ്പെടണം. നാം ഉണർത്തപ്പെടുമ്പോൾ, ആത്മീയമായി നാം ഉണർത്തപ്പെടുമ്പോൾ, നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ആവേശം നാശത്തിലേക്ക് പോകുന്നവരെ ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുക എന്നുള്ളതാകും. യോന നിനവേ പട്ടണത്തിൽ പ്രസംഗിച്ചു. ആ പട്ടണം മുഴുവൻ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു. അതിനു മുൻപെങ്ങും സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. യോനയ്ക്കും ഇത്തരത്തിൽ ഒരനുഭവം ആദ്യമായിട്ടാണ്. പട്ടണം മുഴുവൻ ദൈവത്തിൽ വിശ്വസിക്കുവാൻ ആരംഭിച്ചു. 120,000 ചില്ലുവാനും, ഹോ, എന്തൊരു ഉണർവില്ലേ! ഇനിയും ദൈവം എന്താണ് ചെയ്യുവാൻ പോകുന്നത്? രാജാവ് തന്നെ ഈ ചോദ്യം ചോദിക്കുന്നു. 9-ഉം 10-ഉം വാക്യങ്ങൾ, ദൈവം വീണ്ടും അനുതപിച്ച് നാം നശിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് അവന്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും. ആർക്കറിയാം, അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചു. അത് വരുത്തിയതുമില്ല. നോക്കണേ, ദൈവത്തിന്റെ അനുതാപം എന്നതിനെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതിലേക്കും വ്യക്തമായ ഒരു പ്രസ്താവനയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ദൈവം അനുതപിച്ചു എന്ന് തിരുവചനത്തിൽ പറയുമ്പോൾ വാസ്തവത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? അതെ, ദൈവം അനുതപിക്കുമോ? അതിന് ദൈവം എന്ത് തെറ്റ് ചെയ്തു? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ അനുതാപം, ഈ പദം ഉപയോഗിച്ചിട്ടുള്ളപ്പോഴൊക്കെ പ്രാഥമികമായി അർത്ഥമാക്കുന്നത് മനസ്സിൻ്റെ ഒരു മാറ്റം എന്നാകുന്നു. അപ്പോൾ ഉണ്ടാകാവുന്ന ചോദ്യം, ദൈവം തൻ്റെ മനസ്സ് മാറ്റുമെന്നാണോ പറയുന്നത്? അത് വിചിത്രമായിരിക്കുന്നു ഇല്ലേ? ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചാലും, ഈശ്വരൻ്റെ വിശേഷണങ്ങളിൽ ഒന്നാണ് താൻ അനന്യനാകുന്നു എന്നുള്ളത്. അതിൻ്റെ അർത്ഥം അവൻ ഒരിക്കലും മാറ്റമില്ലാത്തവനാകുന്നു. ദൈവം മാറുവാൻ ഒരു കാരണവുമില്ല. ആരംഭത്തിൽ തന്നെ അവിടുന്ന് അവസാനവും അറിയുന്നവനാകുന്നു. ഇന്ന് രാവിലത്തെ പത്രം ദൈവത്തിന് പുതിയ അറിവൊന്നും നൽകുന്നില്ല. നമ്മുടെ രാഷ്ട്രീയക്കാരോ തത്വചിന്തകരോ ഉന്നത ബിരുദങ്ങൾ നൽകുന്ന സർവകലാശാലകളോ ദൈവത്തെ പുതുതായി ഒന്നും പഠിപ്പിക്കുന്നില്ല. ആരംഭത്തിൽ താൻ പരിപാടി ഇട്ടതുപോലെ തന്നെ അവിടുന്ന് തൻ്റെ പദ്ധതികൾ മുൻപോട്ട് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും അവിടുന്ന് മാറുന്നില്ല. പക്ഷേ ഇതാ, ദൈവത്തിൻ്റെ തിരുവചനമാകുന്ന ബൈബിളിൽ പറയുന്നു ദൈവം അനുതപിച്ചു എന്ന്. അല്പം മനസ്സിരുത്തി ഞാൻ പറയുന്നത് ഇനിയും ഒന്ന് കേൾക്കണേ. എല്ലാവരും മനസ്സിരുത്തി തന്നെയാണ് കേൾക്കുന്നതെന്ന് എനിക്കറിയാം. ബൈബിളിൽ ചില ഭാഗത്ത് മനുഷ്യരൂപ ദൈവസങ്കല്പ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ചില സ്വഭാവ വിശേഷണങ്ങൾ ദൈവത്തിന് നൽകി മനുഷ്യനും മനസ്സിലാകുന്ന വിധത്തിൽ സംസാരിക്കുക. മനുഷ്യരൂപ ദൈവസങ്കല്പ പദങ്ങൾ. ചില ഭാഗത്ത് മനുഷ്യന്റെ ശാരീരികവും മാനസികവുമായ വിശേഷണങ്ങൾ ദൈവവുമായി ബന്ധപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട്. ഒന്നാമത് മനുഷ്യന്റെ ചില ശാരീരിക വിശേഷണങ്ങൾ ദൈവവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് നോക്കാം. രണ്ട് ദിനവൃത്താന്തം 16:9 നാം വായിക്കുന്നത്, യഹോവയുടെ കണ്ണ് ഭൂമിയിലെല്ലാടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം ദൈവത്തിന് എനിക്കുള്ളതുപോലെ കണ്ണുകളുണ്ട് എന്നാണോ? അങ്ങനെയുള്ള പക്ഷം അവൻ, അതെ, ആ കണ്ണുകൾ, അവൻ്റെ ആ കണ്ണുകൾ നീലയാണോ കറുപ്പാണോ അതോ പൂച്ചക്കണ്ണു പോലെ വെളുപ്പാണോ? ദൈവം ആത്മാവാകുന്നു, അവിടുന്ന് നമുക്കുള്ളതുപോലെ കണ്ണുകളില്ല. പക്ഷെ കണ്ണുകളെ സൃഷ്ടിച്ചവന് കാണുവാൻ കഴിവുണ്ട്. കണ്ണുകളില്ലാതെ അവിടുന്ന് കാണുന്നു. ഈ പറഞ്ഞത് മനസ്സിലാക്കുവാൻ എനിക്ക് സാധ്യമല്ല എന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, യഹോവയുടെ കണ്ണ് ഭൂമിയിലെല്ലാടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അത് മനസ്സിലാക്കുവാൻ എനിക്ക് പ്രയാസമില്ല. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവം എല്ലാം കാണുന്നു എന്നാകുന്നു എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതാണ് ദൈവത്തെ മനസ്സിലാക്കുവാൻ നമ്മുടെ ഭാഷയിൽ, മലയാളത്തിലല്ല, മനുഷ്യന്റെ ചിന്താഗതിക്കനുസരിച്ച് പ്രകടമാക്കിയിരിക്കുന്ന പദങ്ങൾ. അങ്ങനെ ഉപയോഗിക്കുന്നതിന് മുൻപ് ഞാൻ ഒരു പേരും പറഞ്ഞു, മനുഷ്യരൂപ ദൈവസങ്കല്പ പദങ്ങൾ. ദൈവത്തിൻ്റെ കരം എന്ന വിശേഷണം പല ഭാഗങ്ങളിലും ബൈബിളിൽ ഉപയോഗിച്ച് കാണുന്നില്ലേ? അങ്ങനത്തെ പ്രയോഗം എൻ്റെ മനസ്സിലാക്കലിന് വളരെ സഹായകരമാകുന്നുണ്ട്. എൻ്റെ കൈയെ സൃഷ്ടിച്ചവന് എനിക്കുള്ളതുപോലെ ഒരു കരം ഉണ്ടെന്നല്ല, കാരണം അവിടുന്ന് ആത്മാവാകുന്നുവല്ലോ. പക്ഷെ ബൈബിളിൽ നാം വായിക്കുന്നത് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്നാണ്. കൈവേല എന്ന് പറയുമ്പോൾ ഈ വിരലുകൾ കൊണ്ടൊക്കെ ചെയ്യുന്ന പണിയല്ലേ? അവിടെയും ദൈവത്തിന് കൈകളോ വിരലുകളോ ഉണ്ടെന്നുള്ള അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെയോ, നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കുന്ന ഒരു പ്രയോഗം അവിടെ കൊണ്ടുവന്നു എന്ന് മാത്രം. മനുഷ്യരൂപ ദൈവസങ്കല്പ പ്രയോഗങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ മനുഷ്യന്റെ ചില ശാരീരിക വിശേഷണങ്ങൾ ദൈവത്തിന് കൊടുത്ത് സംസാരിക്കുന്നു. മനുഷ്യന്റെ ചില മാനസിക വിശേഷണങ്ങളും ദൈവത്തിന് നൽകി തിരുവചനത്തിൽ സംസാരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ദൈവത്തിന്റെ കോപം എന്ന പ്രയോഗം. അതന്നെ, ദൈവം കോപിക്കുമോ? തീർച്ചയായും അവൻ കോപിക്കും. ദുഷ്ടത പ്രവർത്തിക്കുന്നവരോട് എല്ലായ്പ്പോഴും അവൻ കോപിക്കും. അവിടുന്ന് കോപിക്കും, പക്ഷേ ഞാൻ കോപിക്കുന്നത് പോലെയാണെന്ന് കരുതിയാൽ തെറ്റി. എന്നെക്കുറിച്ച് ആരോ തെറ്റായതെന്തോ പറഞ്ഞു എന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാൻ കോപിക്കും. പക്ഷെ ദൈവം അത് കാര്യമാക്കത്തേയില്ല. അവിടുത്തെ കോപം എന്നത് ശുണ്ടി പിടിക്കുന്നതോ ശല്യം ചെയ്യുന്ന വിധത്തിലോ അല്ല. പിന്നെയോ, എല്ലാ ദുഷ്ടതയ്ക്കും പാപത്തിനും എതിരായുള്ള കോപം. ബൈബിൾ പറയുന്നു ദൈവം സ്നേഹിക്കുന്നു എന്ന്. അതെനിക്ക് മനസ്സിലാക്കുവാൻ വളരെ എളുപ്പമാണ്. വാസ്തവത്തിൽ രൂത്തിന്റെ ആ ചെറിയ പുസ്തകത്തിൽ ദൈവം മനുഷ്യനുമായി വളരെ അടുത്ത ഒരു ബന്ധമാണ് കാണിക്കുന്നത്. ഒരു പുരുഷന് സ്ത്രീയോടുള്ള സ്നേഹം ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹത്തിന്റെ ചിത്രമായി കാണിക്കുന്നു. സഭയെ ക്രിസ്തുവിന്റെ മണവാട്ടി എന്നാണല്ലോ അറിയപ്പെടുന്നത്. അത് ദൈവസ്നേഹത്തെക്കുറിച്ച് ചിലതൊക്കെ നമ്മോട് പറയുന്നു. ദൈവം താങ്കളെ സ്നേഹിക്കുന്നു. താങ്കളെ സ്നേഹിക്കുന്നതിൽ നിന്നും ദൈവത്തെ അകറ്റി നിർത്തുവാൻ താങ്കളെ കൊണ്ട് സാധ്യമല്ല സുഹൃത്തെ. ഇതാ യോനായുടെ പുസ്തകത്തിൽ മറ്റൊരു ഉദാഹരണം. ദൈവം അനുതപിച്ചു പോലും, അനുതപിക്കുക, മാനസാന്തരപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിന് മാറ്റം വരുത്തുക എന്നാണ് അർത്ഥം. ഞാൻ അനുതപിക്കുമ്പോൾ എൻ്റെ മനസ്സ് ഞാൻ മാറ്റുന്നു. ഞാൻ എന്തോ തെറ്റ് ചെയ്തു, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു അത് തെറ്റായിരുന്നു എന്ന്. ഞാൻ ഇതിൽ നിന്നും തിരിഞ്ഞ് ഞാൻ ദൈവ സന്നിധിയിലേക്ക് ചെന്ന് ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിച്ചു. ഇപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ വശത്തേക്ക് വന്നു കഴിഞ്ഞു. പാപം ഏറ്റുപറയുക എന്നാൽ ദൈവസന്നിധിയിൽ വന്ന് ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് സമ്മതിക്കുന്നതാണ്. പക്ഷേ ദൈവം അങ്ങനെയാണോ അനുതപിക്കുന്നത്? അവിടുന്ന് മനസ്സ് മാറ്റുന്നുണ്ടോ? ശോ, ഞാനൊരു തെറ്റ് ചെയ്തു പോയി, ഞാൻ നിനവേ നശിപ്പിക്കേണ്ടിയില്ലായിരുന്നു എന്ന് ദൈവം പറയുമായിരുന്നു എന്നാണോ താങ്കൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത്? ദൈവശിക്ഷയുടെ ദൂതുമായി യോന നിനവേയിൽ ചെന്നപ്പോൾ ആ പട്ടണക്കാർക്ക് രണ്ട് കാര്യം തിരഞ്ഞെടുക്കുവാനുള്ള അവസരമുണ്ടായിരുന്നു. ഒന്നുകിൽ അവർക്ക് ദൈവത്തിൻ്റെ ദൂത് തിരസ്കരിക്കാമായിരുന്നു, അത് കേട്ടില്ലപ്പെട്ട് നടക്കാമായിരുന്നു, അത് ശ്രദ്ധിക്കുകയേ ചെയ്യാതിരിക്കാമായിരുന്നു. അങ്ങനൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ അവർ ഉന്മൂലമായേനേയും, ദൈവം അത് മാറ്റുമായിരുന്നില്ല. അതല്ല എങ്കിൽ അവർക്ക് ദൈവത്തിൻ്റെ ദൂത് അംഗീകരിക്കാമായിരുന്നു, അവിടുത്തെ അടുത്തേക്ക് തിരിഞ്ഞ് ചെല്ലാമായിരുന്നു. അങ്ങനെ വരുമ്പോൾ ദൈവം അവരെ വിടുവിച്ച് രക്ഷിക്കുമായിരുന്നു. ദൈവം മാറ്റമില്ലാത്തവനാകുന്നു. അവിടുത്തെ വചനം തിരസ്കരിച്ചപ്പോൾ, അവനിൽ നിന്നും ജനങ്ങൾ മാറിപ്പോയപ്പോൾ അവർ നഷ്ടപ്പെട്ടു. പക്ഷേ അവർ അവിടുത്തെ സന്നിധിയിലേക്ക് വന്നപ്പോൾ അവൻ എപ്പോഴും അവരെ രക്ഷിച്ചു. അവർ ആരെന്നത് ഒരു പ്രശ്നമേ ആയിട്ടില്ല. എത്ര മനോഹരമായ ദൂതല്ലേ! തൻ്റെ അടുത്തേക്ക് വരുന്നവരെ എപ്പോഴും കൈക്കൊള്ളുന്ന ദൈവം. ഹൃദയംഗമായി പാപം ഏറ്റുപറഞ്ഞ് തെറ്റുപേക്ഷിക്കുവാനുള്ള മനസ്സോടെ വരുന്ന ആളുകളെ ദൈവം കൈക്കൊള്ളും. അതുകൊണ്ട് ആർക്കാണ് മാറ്റമുണ്ടായത്? ദൈവം മനസ്സ് മാറ്റിയോ? പക്ഷേ അങ്ങനെ നമുക്ക് തോന്നു. യോന പറഞ്ഞു, ഇനിയും 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകും, ദൈവം ആ പട്ടണത്തെ നശിപ്പിക്കുവാൻ പോകുന്നു പോലും. പക്ഷേ ദൈവം നിനവേ നശിപ്പിച്ചില്ല. അതിൻ്റെ അർത്ഥം ദൈവം പറഞ്ഞ വാക്ക് തെറ്റിച്ചു എന്നാണോ? ഒരിക്കലുമല്ല. ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. മനുഷ്യർ തങ്ങളേക്ക് തിരിയുമ്പോഴെല്ലാം ദൈവം അവരെ രക്ഷിക്കുന്നു. ദൈവം മനസ്സ് മാറ്റി എന്ന് തോന്നുമെങ്കിലും മനസ്സ് മാറ്റിയത് മനുഷ്യരാണ്, നിനവേക്ക് സ്നേഹിക്കുന്നു. അതാണ് സത്യത്തിൽ വ്യത്യാസം. ദൈവം മാറുന്നവനല്ല. മനസ്സ് മാറ്റുവാൻ തയ്യാറായാൽ അവരെ അംഗീകരിക്കുവാനും അവരെ രക്ഷിക്കുവാനും ദൈവം എന്നും തയ്യാറുള്ളവനാണ്. നാം നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക, അത്രമാത്രമാണ് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ടോ? താങ്കൾ എത്ര വലിയ പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും അനുതപിക്കുമെങ്കിൽ ദൈവം അംഗീകരിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ തയ്യാർ. അതിനെ നിങ്ങൾക്ക് എങ്ങനെയും വിശേഷിപ്പിക്കാം, പക്ഷേ ഹൃദയംഗമായ ആ അനുതാപം ദൈവം ആഗ്രഹിക്കുന്നു. അവിടുന്ന് താങ്കളെ സ്നേഹിക്കുന്നു.